Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ഇത് നീ വിശ്വസിക്കുന്നുവോ? യോഹനാന്റെ സുവിശേഷത്തിലെ 11 അധ്യായത്തിലെ 26 വാക്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഈ ചോദ്യമാണ് 18 തീയതി ശനിയാഴ്ച മുതൽ 25 തീയതി ശനിയാഴ്ച വരെ നീളുന്ന ക്രൈസ്തവൈക്യ പ്രാർത്ഥനാവാരത്തിനുള്ള വിചിന്തന പ്രമേയം. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ മാനവ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ സുവർണരശ്മികൾ വീശുന്ന ഒരു വേളയിലാണ് നാം. സമാധാന രാജൻ പിറന്നുവീണ പ്രദേശത്ത് ബോംബ് സ്ഫോടനങ്ങളുടെയും തീനാളങ്ങളുടെയും ധൂമപടലങ്ങളുടെയും ഇടയിൽ സമാധാനത്തിന്റെ കിരണങ്ങൾ തെളിയുന്നു. ഇസ്രായേലും ഹമാസും വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നതാണ് ഈ പ്രതീക്ഷയ്ക്ക് നിദാനം. അമേരിക്കൻ ഐക്യനാടുകളുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ മാസങ്ങളായി നടന്നുവരുന്ന യത്നങ്ങൾക്കൊടുവിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ തെളിയുന്നത്. തടവുകാരുടെ കൈമാറ്റം, താൽക്കാലിക വെടിനിർത്തൽ സ്ഥിരം വെടിനിർത്തലാക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കൽ, ഗാസയുടെ പുനരുദ്ധാരണം എന്നിങ്ങനെ 3 ഘട്ടമായിട്ടായിരിക്കും ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകുക. ലോകസമാധാനം, ജനതകളുടെ ഐക്യം, രാഷ്ട്രങ്ങളുടെ സമാധാനപരമായ സഹകരണം എന്നിങ്ങനെയുള്ള പ്രതീക്ഷകൾക്കൊപ്പം ക്രൈസ്തവരുടെ ഐക്യത്തിനായുള്ള പരിശ്രമങ്ങളും എക്യുമെനിക്കൽ സംരംഭങ്ങൾ എന്ന പേരിൽ നടന്നുവരുന്നു. അതിന്റെ ഭാഗമായി അനുവർഷം 18 മുതൽ പൌലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിന്റെ തിരുനാൾ ദിനമായ 25 വരെ ക്രൈസ്തവരുടെ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാവാരം ആചരിക്കുന്നു. ക്രൈസ്തവൈക്യ പരിപോഷണത്തിനായുള്ള പൊന്തിഫിക്കൽ വിഭാഗം നിയോഗിച്ച അന്താരാഷ്ട്ര സമിതിയുടെയും സഭകളുടെ ലോകസമിതിയുടെ ഫെയ്ത്ത് ആൻഡ് ഓർഡർ സംഘടനയുടെയും നിർദ്ദേശമനുസരിച്ച് ഇറ്റലിയിലെ ബൊസയിലുള്ള വിവിധ ക്രൈസ്തവ സഭാനുയായികൾ അംഗങ്ങളായുള്ള ബൊസെ എക്യുമെനിക്കൽ സന്യാസ സമൂഹമാണ് ഇക്കൊല്ലത്തെ ക്രൈസ്തവൈക്യ പ്രാർത്ഥനാവാരത്തിനുള്ള വിചിന്തനങ്ങളും പ്രാർത്ഥനകളും തയ്യാറാക്കിയിരിക്കുന്നത്. തങ്ങളുടെ സഹോദരനായ ലാസറിന്റെ മരണശേഷം മാർത്തയും മറിയവും ബെഥനിയിലെ ഭവനത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നു. ആ അവസരത്തിൽ മാർത്തയുമായുള്ള സംഭാഷണം മധ്യേ അവിടുന്ന് താൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് വിശ്വസിക്കുന്നുവോ എന്ന് അവളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്തവണത്തെ ക്രൈസ്തവൈക്യ പ്രാർത്ഥനാവാരത്തിന്റെ വിചിന്തന പ്രമേയം. പ്രഥമ എക്യുമെനിക്കൽ സൂനകദോസിന്റെ, അതായത് 325 ആണ്ടിൽ ചേർന്ന നിക്യ സൂനകദോസിന്റെ 1700 വാർഷികം ആചരിക്കപ്പെടുകയാണ് ഇക്കൊല്ലം. ഈ സാർവത്രിക സൂനകദോസ് ക്രോഡീകരിച്ച വിശ്വാസ പ്രമാണമാണ് ക്രൈസ്തവരിൽ ഭൂരിഭാഗവും അംഗീകരിക്കുന്ന നിക്യ വിശ്വാസ പ്രമാണം. തൃത്വത്തിലുള്ള വിശ്വാസമാണ് ഇതിന്റെ കാതൽ. ഈ സൂനകദോസിന്റെ 1700 വാർഷികാചരണം ഈ സൂനകദോസിൽ പ്രഖ്യാപിതമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ച് ധ്യാനിക്കാനും ആ വിശ്വാസം ആഘോഷിക്കാനും നമുക്ക് അവസരമേകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു മാർത്തയോട് ചോദിക്കുന്ന ചോദ്യം ഇക്കൊല്ലത്തെ അഷ്ടദിന പ്രാർത്ഥനയുടെ മനനപ്രമേയം ആക്കിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഏകസഭയിൽ ഭിന്നിപ്പുണ്ടായ നാൾ മുതൽ തന്നെ പുനരൈക്യത്തിനായുള്ള പരിശ്രമങ്ങൾ ഓരോ തരത്തിൽ നടക്കുന്നുണ്ടായിരുന്നുവെന്ന് സഭാചരിത്രം സാക്ഷിക്കുന്നു. ക്രൈസ്തവ സഭകൾ തമ്മിൽ മാത്രമല്ല അനൈക്യം പ്രകടമാകുന്നത്. ചില ക്രൈസ്തവ സഭാവിഭാഗങ്ങളിൽ അവയ്ക്കുള്ളിൽ തന്നെ അപസ്വരങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതിന് നാം സാക്ഷികളാണ്. എന്തിന്? നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ കത്തോലിക്ക സഭാവിഭാഗങ്ങൾക്കുള്ളിൽ നടക്കുന്ന കോലാഹലങ്ങൾ, തമ്മിൽ തല്ലുകൾ നേരിട്ടും ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളിലൂടെയും നമ്മുടെ കൺമുന്നിൽ എത്തിയതാണ്. ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ പോലും ഇത്തരം അഹിത അനഭിലഷണീയ സംഭവങ്ങൾ അരങ്ങേറി. എല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയുള്ള ക്രിസ്തുനാഥന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നവർ തന്നെയാണ്. അനുസരണയുടെ പാഠം ജീവിതയാഗമായി അർപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ച ആ മഹാഗുരുവിനെ പ്രഘോഷിക്കുന്നവർ തന്നെയാണ് ഭിന്നതയുടെ കൊടികൾ കുത്തി വിജയാഘോഷത്തിന് മുതിരുന്നത് എന്നതാണ് വിരോധാഭാസവും പരിതാപകരവും. എന്തൊക്കെ തന്നെയായാലും പതറാതെ ക്രൈസ്തവൈക്യ സംരംഭങ്ങളുമായി മുന്നേറാൻ സന്മനസ്സുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ രംഗത്തുണ്ട്. ക്രൈസ്തവൈക്യ സംരംഭ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ സംരംഭങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ ഗ്രേമൂറിൽ ദേവദാസൻ പോൾ വാട്സൺ തുടക്കം കുറിച്ച അഷ്ടദിന പ്രാർത്ഥനയാണ്. ആംഗ്ലിക്കൻ സമൂഹാംഗമായിരുന്ന അദ്ദേഹം പാപപരിഹാര ഫ്രാൻസിസ്കൻ സമൂഹത്തിന്റെ സ്ഥാപകനാണ്. 1908 അഷ്ടദിന പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ച അദ്ദേഹം അതിനടുത്ത വർഷം കത്തോലിക്ക വിശ്വാസം ആശ്ലേഷിക്കുകയായിരുന്നു. പോൾ വാട്സൺ എന്ന നാമം സ്വീകരിച്ച അദ്ദേഹത്തിന്റെ മാമോദീസ പേര് ലൂയിസ് തോമസ് വാട്സൺ എന്നാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും ഐക്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്താനും ഭിന്നിച്ചു നിൽക്കുന്ന സഭകളിൽ പ്രകടവും ദൃശ്യവുമായ ഒരു ഏകീകരണം യാഥാർത്ഥ്യമാക്കാനും ക്രൈസ്തവർക്ക് പ്രചോദനം പകരുകയും ക്രിസ്തുവാനുയായികളെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് അവബോധം ജനിപ്പിക്കുകയും ചെയ്യുക ഈ വാർഷിക പ്രാർത്ഥനാവാരത്തിന്റെ ലക്ഷ്യമാണ്. എല്ലാവരും ഒന്നായിരിക്കുന്നതിന് പിതാവെ, അങ്ങെന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്നതുപോലെ അവരും നമ്മിലായിരിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് തന്റെ ശിഷ്യന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ച ക്രിസ്തുനാഥനെ അനുകരിച്ച് നാമും പ്രാർത്ഥനയുടെ മാർഗമാണ് പ്രഥമവും പ്രധാനവുമായി ഈ ഉദ്യമത്തിൽ സ്വീകരിക്കുന്നത്. കാരണം ഐക്യം പ്രാർത്ഥിച്ചു നേടേണ്ട ദൈവിക ദാനമാണ്. 2 വത്തിക്കാൻ സുഖനദോസ് പഠിപ്പിക്കുന്നതുപോലെ ക്രിസ്തുവിന്റെ ഏകസഭയുടെ ഐക്യത്തിലേക്ക് എല്ലാ ക്രൈസ്തവരെയും പുനരാനയിക്കുക എന്ന പവിത്രമായ ലക്ഷ്യം പ്രാപിക്കാൻ മാനുഷിക കഴിവുകൾക്കും സിദ്ധികൾക്കും സാധ്യമല്ല എന്ന ബോധ്യം സഭയ്ക്കുണ്ട്. സാഹോദര്യത്തിന്റെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം സഭകളെയും വിവിധ സഭാസമൂഹങ്ങളെയും തമ്മിലകറ്റുന്ന വ്യത്യാസങ്ങൾ സംവാദത്തിന്റെ പാതയിലൂടെ വിശദമാക്കാനും പരിഹരിക്കാനും ശ്രമിക്കേണ്ടതുണ്ട്. അതിന് വിശ്വാസവും ഐകകണ്ഠേനയുള്ള പ്രാർത്ഥനയും അനിവാര്യമാണ്. താനും 1910 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ വെച്ച് നടന്ന ഒരു ആഗോള സമ്മേളനത്തിലാണ് അക്രൈസ്തവരോട് സുവിശേഷം പ്രഘോഷിക്കേണ്ട വിഷയം സംയുക്തമായി ചർച്ച ചെയ്യപ്പെട്ടത്. വിഘടിതമായ ഒരു സമൂഹത്തിന് എങ്ങനെ അക്രൈസ്തവ മതങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാനാകും എന്ന മൂർത്തമായ പ്രശ്നം അന്നുതന്നെ ഉയർന്നുവന്നിരുന്നു. അങ്ങനെ ആധുനിക ആഗോള സഭയ്ക്ക് ശ്രമങ്ങളുടെ തുടക്കം എഡിൻബർഗിലെ സമ്മേളനമാണെന്ന് പറയാം. ക്രൈസ്തവരുടെ പിളർപ്പ് എത്രമാത്രം ഗുരുതരവും ക്രിസ്തുവിന്റെ സഭയുടെ തനിമയ്ക്കും ദൌത്യത്തിനും എതിരുമാണെന്ന് 2 വത്തിക്കാൻ സുഖനദോസ് വ്യക്തമാക്കുന്നുണ്ട്. സുഖനദോസ് പറയുന്നതിങ്ങനെയാണ്: ക്രിസ്തുനാഥൻ ഒരേ ഒരു സഭ മാത്രം സ്ഥാപിച്ചു. എന്നാൽ വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ അവകാശപ്പെടുന്നു ക്രിസ്തുനാഥന്റെ യഥാർത്ഥ പിന്തുടർച്ചാവകാശികൾ തങ്ങളാണെന്ന്. തീർച്ചയായും തങ്ങൾ ആ നാഥന്റെ അനുയായികളാണെന്ന് എല്ലാവരും ഏറ്റുപറയും. എന്നാൽ ക്രിസ്തു തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ടാലെന്ന പോലെ അവരുടെ പഠനങ്ങൾ വിഭിന്നങ്ങളും അനുഗമിക്കുന്ന പന്ഥാക്കൾ വിവിധങ്ങളുമാണ്. തീർച്ചയായും ഈ വിഭജനം ക്രിസ്തുവിന്റെ തിരുമനസ്സിന് കട്ടായമെതിരാണ്, ലോകത്തിനിടർച്ചയാണ്. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുകയെന്ന മഹനീയോദ്യമത്തെ ക്ഷതപ്പെടുത്തുന്നതുമാണ്. കത്തോലിക്ക സഭ ആവിഷ്കൃതമായ എല്ലാ ദൈവിക സത്യങ്ങളാലും പ്രസാദവരത്തിന്റെ എല്ലാ ദാനങ്ങളാലും അലങ്കൃതയെങ്കിലും അവളുടെ മക്കൾ തങ്ങൾക്ക് യോഗ്യമായ സർവ്വതീക്ഷണതയോടും കൂടി ജീവിക്കുന്നതിൽ പരാജയമടയുന്നു. അതുകൊണ്ട് വേർപെട്ടു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെയും പൊതുവെ ലോകത്തിന്റെയും നോട്ടത്തിൽ സഭയുടെ പ്രകാശം മങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ദൈവരാജ്യത്തിന്റെ വളർച്ച മുരടിക്കുന്നു. തന്മൂലം എല്ലാ കത്തോലിക്കരും ക്രിസ്തീയ പരിപൂർണതയ്ക്കായി അവിശ്രമം പരിശ്രമിക്കണം. ത തന്റെ മുൻഗാമികളെപ്പോലെ തന്നെ ഫ്രാൻസിസ് പാപ്പായും സഭൈക്യത്തിന് ഏറെ ഊന്നൽ നൽകുന്നുണ്ട്. സഭൈക്യം തന്റെ സഭാ ശുശ്രൂഷയിൽ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമാണെന്ന് പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. സഭകൾ തമ്മിലുള്ള ഐക്യമെന്ന ആശയം ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരും ഉൾക്കൊള്ളണമെന്നും ക്രിസ്തുവിനെ അനുഗമിക്കുകയും അവിടത്തെ സ്നേഹിക്കുകയും അവിടുന്ന് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഇതര ക്രൈസ്തവ സഭകളെ അംഗീകരിക്കാതിരിക്കാനാവില്ല എന്നും പാപ്പ പറയുന്നു. കൂട്ടായ്മയിലും ഐക്യത്തിലുമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ആകയാൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഉപവിപ്രവർത്തനങ്ങളും സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് നിമിത്തമാകുന്നുവെന്നും പാപ്പ പറയുന്നു. ഐക്യമെന്ന ദൈവിക ദാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ ദാനം സ്വീകരിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ നാം ഒരുക്കുകയും ചെയ്യണമെന്ന കാര്യവും പാപ്പ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഐക്യാഭിലാഷം മാത്രം പോരാ, അതിനായി പരിശ്രമിക്കുകയും വേണമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയല്ലേ. സഭൈക്യം ചർച്ചകളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്ന വസ്തുതയും പാപ്പ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താത്വിക ചർച്ചയിലൂടെ സഭൈക്യമുണ്ടാകില്ലെന്നും വൈവിധ്യങ്ങളെ ഏകോപിപ്പിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ അതിജീവിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിലാണ് സഭൈക്യം സംഭവിക്കേണ്ടതെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. സഭൈക്യമെന്നാൽ കൂടെ ചരിക്കലാണെന്നും കൂടെ വസിക്കുകയും പഠിക്കുകയും ജീവിക്കുകയും അയൽപ്പക്കത്ത് പാർക്കുകയും ചെയ്യുന്ന ഇതര ക്രൈസ്തവരെ അംഗീകരിക്കുകയും സഹോദരങ്ങളായി കാണുകയും ചെയ്യുന്നതാണെന്നുമാണ് പാപ്പ പഠിപ്പിക്കുന്നത്. പിതാവായ ഏക ദൈവത്തിൽ, പുനരുത്ഥാനവും ജീവനുമായ യേശുവിൽ, പരിശുദ്ധരൂപിയിൽ വിശ്വാസം നാം ഏറ്റുപറയുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇത്തവണത്തെ ക്രൈസ്തവൈക്യവാരം നമ്മോടുന്നയിക്കുന്നത്. ഈ വിശ്വാസം യഥാർത്ഥത്തിൽ നാം ഏറ്റുപറയണമെങ്കിൽ നമ്മുടെ ജീവിതം ത്രിത്വത്തിന്റെ ആ ഐക്യത്താൽ, ആ സ്നേഹത്താൽ സാന്ദ്രമാകണം. നാം പരസ്പരം സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും. കാരണം ദൈവത്തോടുള്ള സ്നേഹം ലംബ തിരച്ചീന മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ ഇന്ന് ലോകത്തിലേക്കൊന്ന് നോക്കുമ്പോൾ നാം കാണുന്നത് എന്താണ്? സർവരും സഹോദരത്വേന വാഴേണ്ട ഇടമായ ലോകം സഹോദരഹത്യയുടെയും, ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, നുറുങ്ങു യുദ്ധങ്ങളുടെയും വേദിയായിരിക്കുന്നു. ഫലപുഷ്ടിയുള്ളതായി കാത്തുസൂക്ഷിക്കാൻ ദൈവം മനുഷ്യനെ ഭരമേൽപ്പിച്ച മണ്ണിൽ രക്തക്കറ പുരുളുന്നു. കാടും വീടും നശിപ്പിക്കുന്നതും കാതടപ്പിക്കുന്നതുമായ ആയുധങ്ങളുടെ ഗർജനങ്ങൾ. ലോകം രണവേദിയായി മാറിയിരിക്കുന്നു. സ്നേഹത്തിന്റെ സ്ഥാനം സ്വാർത്ഥതയും തൽഫലമായ വിദ്വേഷവും കൈയടക്കിയിരിക്കുന്നു. മാനവഹൃദയം വിദ്വേഷത്തിന്റെ വാസഗേഹമായി പരിണമിക്കുന്നു. സഹോദരൻ സഹോദരനെതിരെയും കുടുംബം കുടുംബത്തിനെതിരെയും സമൂഹം സമൂഹത്തിനെതിരെയും സമുദായം സമുദായത്തിനെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും വാളെടുക്കുന്നു. എല്ലാം എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനാണ്. ഇതാശയമാകാം, അധികാരമാകാം, സമ്പത്താകാം, എന്തുമായിക്കൊള്ളട്ടെ, ഇവയൊന്നും ശാശ്വതമല്ല എന്ന സത്യം വിസ്മരിക്കപ്പെടുന്നു. ഈ അവസ്ഥ വ്യക്തികൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ എന്നതുപോലെ തന്നെ ക്രൈസ്തവ സഭകൾക്കിടയിലും വ്യക്തിഗത സഭയ്ക്കകത്തും ഉണ്ടാകുന്നു. ഒന്നും സ്വന്തമാക്കി വയ്ക്കാത്ത, സ്വയം ദാനമായി മാറുക പോലും ചെയ്യുന്ന ആ പരമസ്നേഹത്തെക്കുറിച്ച് മറന്നുപോകുന്നു. ഫലമോ? സംഘർഷം, അന്തഃഛിദ്രം, മാപ്പു നൽകൽ, സഹനം, കാരുണ്യം, സ്നേഹം തുടങ്ങിയവയ്ക്ക് ഇവിടെ സ്ഥാനമില്ലാതാകുന്നു. എന്നാൽ ക്രൈസ്തവരായ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് പരമസ്നേഹസ്വരൂപനായ, കാരുണ്യവാനായ ദൈവത്തിന് ജീവിതം വഴി സാക്ഷ്യമേകാനാണ്. ദൈവം മനുഷ്യന്റെ തെറ്റുകൾ, പാപങ്ങൾ നോക്കുന്നില്ല. പാപികളായ മനുഷ്യരെ രക്ഷിക്കുന്നതിനായി സ്വപുത്രനെ അയക്കുന്നു. ആ പുത്രൻ കുരിശിൽ മരിക്കുന്നു. ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ ഈ സ്നേഹം നമ്മെ അവിടത്തേക്ക് വേണ്ടി ജീവിക്കാൻ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിനു വേണ്ടിയെങ്കിൽ അത് നരകുലത്തിലെ ഓരോ ചെറിയവനും വേണ്ടി ജീവിക്കാനാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ക്രിസ്തുനാഥന്റെ കൽപ്പന പാലിക്കാനാണ്, വാക്കാലല്ല, കർമാധിഷ്ഠിതം സ്നേഹിക്കാനാണ്. പ്രവൃത്തിയാലുള്ള സ്നേഹത്തിനു മാത്രമേ മനുഷ്യനെ ഒന്നിപ്പിച്ചു നിർത്താനാകൂ. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം പിളർപ്പിന് കാരണമാകും. അതാണ് ക്രിസ്ത്യാനിയായികൾക്കിടയിൽ സംഭവിച്ചത്. ക്രൈസ്തവൈക്യത്തിന്റെ പാത, ക്രിസ്തീയ ജീവിതം, പങ്കുവച്ചും പരസ്നേഹത്തിലുമുള്ള ജീവിതമാണ്. സ്നേഹിക്കുക, പൊറുക്കുക. ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ചു പറയുന്നതുപോലെ ദൈവത്തിന്റെ കാരുണ്യം സമൂർത്തമാക്കി തീർക്കുകയാണ് ഈ സരണി. അപരനെ മനസ്സിലാക്കലാണ്, ഉൾക്കൊള്ളലാണ്. അപരനെ അവനായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കലാണ് ഐക്യത്തിന്റെ പാത. രമ്യതയുടെ സന്ദേശ സംവാഹകരാകാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവവുമായി രമ്യതപ്പെട്ടുകൊണ്ട് വേണം പ്രാവർത്തികമാക്കാൻ. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളിൽ ഐക്യമെന്ന് പറയുന്നത് മാനുഷിക പ്രയത്നങ്ങളുടെയോ സഭയുടെ നയതന്ത്രത്തിന്റെയോ ഫലമല്ല, അത് ഉന്നതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ്. ഐക്യമെന്നത് സാരൂപ്യമല്ല, അവശോഷണവുമല്ല. പാപ്പ പറയുന്നു, യഥാർത്ഥ സഭൈക്യം സംഭവിക്കുന്നത് നമ്മൾ നമ്മിൽ നിന്ന് ശ്രദ്ധ തിരിച്ച്, അതായത് നമ്മുടെ വാദപ്രതിവാദങ്ങളിൽ നിന്നും രൂപവത്കരണങ്ങളിൽ നിന്നും ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ്, വചനം ശ്രവിച്ച് സ്വീകരിച്ച് ലോകത്തിൽ വചനത്തിന്റെ സാക്ഷികളാകുമ്പോഴാണ്. ക്രിസ്തുനാഥൻ കുരിശിൽ മരണം വരിച്ചത് ആർക്കുവേണ്ടിയാണോ അവരെല്ലാവരും, അതായത് നരകുലം മുഴുവനും, വിശിഷ്യ അവിടുത്തെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർ ഒരുമയിൽ ഇഹലോക തീർത്ഥാടനം പൂർത്തിയാക്കാൻ ഐക്യത്തിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, രമ്യതയുടെ സന്ദേശം പങ്കുവയ്ക്കാം. ക്രൈസ്തവൈക്യ വാരത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ചിന്താമലരുകൾ എന്ന പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
അനുരഞ്ജനത്തിന്നു ദൈവം ഇന്നും വിളിക്കുന്നു നമ്മെ, രമ്യത നേടുവാൻ സന്നദ്ധരായിടം ബന്ധങ്ങളെല്ലാം പുതുക്കാ. അനുരഞ്ജനത്തിന്നു ദൈവം ഇന്നും വിളിക്കുന്നു നമ്മെ, രമ്യത നേടുവാൻ സന്നദ്ധരായിടം ബന്ധങ്ങളെല്ലാം പുതുക്കാ.
അനുരഞ്ജനം എന്ന കാസറ്റിൽ നിന്നെടുത്തതാണ് ഈ ഗാനം. ഫാദർ തോമസ് ഇടയാലിന്റെ വരികൾക്ക് സണ്ണി വെമ്പിള്ളി ഈണം നൽകിയിരിക്കുന്നു. ആലാപനം ബിജു നാരായണൻ.
അനുതപിച്ചെത്തുകിൽ മാറോടു ചെത്തുവാൻ കാത്തു നിൽക്കുന്നതും ദൈവം. ദൈവവുമായുള്ള രമ്യത നേടുവാൻ വൈകുവതെന്തിരു വീണ്ടും, ദൈവവുമായുള്ള രമ്യത നേടുവാൻ വൈകുവതെന്തിരു വീണ്ടും. അനുരഞ്ജനത്തിന്നു ദൈവം ഇന്നും വിളിക്കും.
ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.